ഇന്ത്യയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കോവിഡ് കണക്കുകൾ വിലയിരുത്തുകയും കോവിഡ് നയങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന ഹെൽത്ത് ഇക്കണോമിസ്റ്റാണ് കേരളത്തിലുള്ള ഡോക്ടർ റിജോ ജോൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് അഡ്ജൻറ്റ് ഫാക്കൽറ്റിയും രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൽ പ്രൊഫസർ കൂടിയായ അദ്ദേഹം കേരളത്തിലെ കോവിഡ് കണക്കുകൾ കുത്തനെ ഉയരുന്നതിനെക്കുറിച്ച് വിലയിരുത്തുകയാണ് ആ പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ റിജോ ജോൺ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
ഡോക്ടർ റിജോ, എന്തുകൊണ്ടായിരിക്കണം കേരളത്തിൽ ഇത്രയധികം കേസുകൾ, പ്രതിദിന കേസുകൾ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് വരാനുള്ള കാരണം എന്തെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്?
അതിന് എനിക്ക് എന്റേതായ പല കാരണങ്ങളുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വെൽ അഹെഡ് ആണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ഇൻ മെനി റെസ്പെക്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാകുന്നതുകൊണ്ട് തന്നെ അതിന്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ രോഗങ്ങളും, ഇപ്പൊ നമ്മൾ കോവിഡ് ആയിക്കോട്ടെ, ഡെത്തുകളായിക്കോട്ടെ, ഇല്ല മറ്റെന്തെങ്കിലും രോഗങ്ങൾ, ഇല്ല മറ്റെന്തെങ്കിലും വൈറസ് ഔട്ട് ബ്രേക്ക്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം റിപ്പോർട്ടിംഗ് ഇല്ലെങ്കിൽ അതിന്റെ സർവൈലൻസും റിപ്പോർട്ടിംഗും മച്ച് ബെറ്റർ ആണ് കേരളത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയിൽ കാണുമ്പോഴും ഇപ്പം സൂയിസൈഡ് റേറ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ, ഇല്ലെങ്കിൽ യുനോ അതുപോലെ മറ്റു പല ആക്സിഡന്റ്സ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ.
അത് ശരിയാണ്. അപ്പം മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാതെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ കേസുകൾ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ഉണ്ട്. കഴിഞ്ഞ ഒരു വേവ് അത് ഇൻഫാക്ട് ഇന്ത്യയിലെ ഈ പർട്ടിക്കുലർ ഇപ്പോഴത്തെ കോവിഡിന്റെ പല വേരിയന്റ്സ് ഉണ്ട്. ഇപ്പൊ നിലവിൽ ഡെൽറ്റ വേരിയന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ആ വേരിയന്റിന്റെ ഒരു സ്പ്രെഡിനെ അനുസരിച്ചാണ് ഇതിന്റെ എല്ലാം ഈ തോത് നിശ്ചയിക്കപ്പെടുന്നത്. ശരിക്കും കഴിഞ്ഞ ഒരു വേവ് ഇന്ത്യയിലും ഫസ്റ്റ് വേവ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഒരു ഏറ്റവും മാക്സിമം പീക്കിലെത്തിയ സമയത്ത് 1 lakh അടുത്ത് വരെ എത്തിയുള്ളൂ ഡെയിലി കേസ് ഇന്ത്യയിൽ. അപ്പൊ ആ സമയത്ത് കേരളത്തിലെ പീക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10,000-11,000 കേസുള്ള ഒരു റിപ്പോർട്ട് ഇട്ടുണ്ട്. ഇത്തവണ ഈ സെക്കൻഡ് വേവ് വന്നപ്പോൾ ഇന്ത്യയിലെ പീക്ക് വന്നത് ഓൾമോസ്റ്റ് 4 lakh ക്രോസ് ചെയ്തു ഡെയിലി കേസ്, 4 times ഹയർ. അതുപോലെ തന്നെ കേരളത്തിലും ഓൾമോസ്റ്റ് ഇറ്റ് മേക്കിംഗ് 4 times ഹയർ, ഒരു 40,000 വരെ ഡെയിലി കേസുകൾ നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് അതാ വൈറസിന്റെ ഒരു സ്പ്രെഡിംഗ് നേച്ചർ ആണ്. ഇപ്പം വന്നിരിക്കുന്ന പുതിയ വേരിയന്റ് എന്ന് പറയുന്നത് എവരിബഡി നോസ് ഡെൽറ്റ വേരിയന്റ് ഇസ് ഹൈലി ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള വേരിയന്റ്. അപ്പൊ ഒത്തിരി പേരിലേക്ക് പടരുന്നു, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒത്തിരി പേരിലേക്ക് രോഗം ബാധിച്ചു.
അപ്പോൾ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഞാൻ താങ്കളുടെ ചില റിപ്പോർട്ടുകൾ വായിച്ചതിന് ശേഷം മനസ്സിലാക്കുന്നത് കോവിഡ് കേസുകൾ കേരളത്തിൽ കൂടുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾക്ക് വലിയൊരു റോളില്ല എന്നുള്ള രീതിയിൽ പരാമർശിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ആണെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്?
ഓരോ സംസ്ഥാനങ്ങളുടെയും ഈ കേസുകൾ കാണിക്കുന്നതും ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്ന രീതികളും എല്ലാം ഒത്തിരി വ്യത്യസ്തമാണ്. ഇപ്പൊ അത് കമ്പയർ ചെയ്യാൻ ആക്ച്വലി വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കേരളത്തില് കൂടുതൽ ടെസ്റ്റ് നടത്തുമ്പോൾ കിട്ടുന്ന അത്രയും രോഗികൾ മറ്റു സംസ്ഥാനത്ത് ടെസ്റ്റ് നടത്തുമ്പോൾ കിട്ടുന്നില്ല. അതിന്റെ മെയിൻ കാരണം ഈ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡും അത് നമ്മൾ ആക്ച്വലി ആൾക്കാരെ ട്രേസ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ളവരിൽ മാത്രമാണോ ടെസ്റ്റ് ചെയ്യുന്നത്, അതെയോ ചുമ്മാ റാൻഡം ആയിട്ട് കുറെ ആൾക്കാരുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യുവാണോ, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മൾ എന്തോരം കേസുകൾ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ സംസ്ഥാനത്തിന് വരുന്ന നമ്പറുകൾ കമ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഇവിടെ ഈ സെറോ പ്രവലൻസ് സ്റ്റഡീസ് എന്ന് പറയും. അതായത് ICMR ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ ബോർഡാണ് ICMR. അവര് ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളായിട്ട് നടത്തിയ സെറോ പ്രവലൻസ് സർവേ, അതായത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് ആന്റിബോഡീസ് എത്ര ശതമാനം ജനങ്ങളിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സർവേ ആണത്. ആ സർവേ പ്രകാരം കേരളത്തിൽ സെറോ പ്രവലൻസ് 44% മാത്രം ഉണ്ട്. അത് ഈ ലേറ്റസ്റ്റ് സർവേ ഈ മെയ് മാസം ലാസ്റ്റും ജൂൺ ആദ്യമായിട്ട് നടത്തിയ ICMR സർവേ ആണ്. അത് ഇന്ത്യയിലാണെങ്കിൽ ആകട്ടെ 67-68% ഓളം. അപ്പൊ കേരളത്തിലാണ് ഇത് ഏറ്റവും കുറഞ്ഞ സെറോ പ്രവലൻസ്. അപ്പൊ സെറോ പ്രവലൻസ് ഏറ്റവും കുറഞ്ഞ് എന്നതിന്റെ അർത്ഥം തന്നെ, ഇൻഫാക്ട് കേരളത്തിലാണ് ഇന്ത്യ ഏറ്റവും ആദ്യം കോവിഡ് രോഗി ഐഡന്റിഫൈ ചെയ്ത് കേരളത്തിലാണ്. എന്നിട്ടും ഈ കേരളത്തിലെ സെറോ പ്രവലൻസ് ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഈ കോവിഡിന്റെ സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നതിൽ കേരളമാണ് ഏറ്റവും മുൻപന്തി എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു റിസർച്ച് സ്റ്റഡി തന്നെയാണത്.
അപ്പം
കേരളത്തിൽ ഇപ്പോഴും ഒരു ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇപ്പോഴും അൺഇൻഫെക്റ്റഡ് ആണ് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാരണമാണ് ഇപ്പോഴും ഈ സ്പ്രെഡ് കേരളത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അല്ല, അപ്പൊ അതിലൊരു വേറൊരു കാര്യമുള്ളത്, ഇതിന്റെ ഒരു ആർ റേറ്റ്, ഇതിന്റെ ഒരു വ്യാപന റേറ്റ് കേരളത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നതാണെന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ അതൊരു മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും അല്ലാതെയും ആർ റേറ്റ് കൂടുതലാണെന്നാണല്ലോ റിപ്പോർട്ട്.
നിലവിൽ കേരളത്തിലെ ആർ റേറ്റ് എന്ന് പറഞ്ഞാൽ 1.2, ഇന്ത്യയിൽ അത് അറൌണ്ട് 1 ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കാരണം തന്നെ ഈ കേസുകൾ കൂടുതൽ കേരളത്തിലുള്ളപ്പം സ്വാഭാവികമായിട്ടും ആർ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ആണിത്. മനസ്സിലായില്ല, അത് ശരിക്കും ഒരു ട്രൂ ഗ്രൗണ്ട് ഡാറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല ഈ ആർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഡൊമൈനിൽ.
പക്ഷെ അതിന് അത് വളരെ കൂടുതലാണെന്ന് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ആ വ്യാപനത്തിന്റെ ഒരു റേറ്റ് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വേണ്ടേ കാണാനായിട്ട്?
അല്ല, വ്യാപനത്തിന്റെ റേറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ ഏറ്റവും കുറഞ്ഞ സീറോ പ്രെവലൻസ് കേരളത്തിൽ രേഖപ്പെടുത്തിയത്.
അല്ല, സീറോ പ്രെവലൻസിന്റെ കാര്യം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഈ വ്യാപന റേറ്റ് കുറവില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഉയർന്ന നിരക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.
ഇല്ല, ഞാൻ ചോദിക്കുന്നത് വ്യാപന റേറ്റ് കൂടുതലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ശതമാനം ജനങ്ങളിലേക്ക് ഈ രോഗം ഓൾറെഡി എത്തണ്ടായിരുന്നോ?
അല്ല, പക്ഷെ അത് ഈ ഒരു നിരക്ക് ഈ അടുത്താണല്ലോ ഈ പ്രതിദിന നിരക്ക് ഏറ്റവും കൂടിയ വളരെ ഒരു സാഹചര്യത്തിൽ ഡെൽറ്റ വേരിയന്റ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നത്.
അതെ അതെ അതെ.
അപ്പോൾ അത്
നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെൽറ്റ വേരിയന്റ് ഇന്ത്യയിൽ ഏതാണ്ട് 10-15 സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഈ സെക്കൻഡ് വേവ് ഇന്ത്യയിൽ 10-12 സംസ്ഥാനങ്ങൾ തുടങ്ങി ഒരു 1.5 ശേഷമാണ് ഇന്ത്യ കേരളത്തിലെ സെക്കൻഡ് വേവ് കോവിഡ് 19 തുടങ്ങുന്നത്. ഇന്ത്യയിൽ February 8 മുതലാണ് സർജിൻ സെക്കൻഡ് വേവിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏകദേശം February 8 കേരളത്തിലെ ഇപ്പോഴത്തെ സെക്കൻഡ് വേവ് തുടങ്ങുന്നത് മാർച്ച് ലാസ്റ്റ് വീക്കിലാണ്, ഏതാണ്ട് 1.5 ശേഷം. സ്വാഭാവികമായിട്ടും ഈ ഡെൽറ്റ വേരിയന്റ് കൂടുതലായിട്ട് ഇപ്പോഴാണ് കേരളത്തിലേക്ക് പടർന്നു വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇത് ഓൾറെഡി പീക്ക് എത്തി താഴ്ന്നു കഴിഞ്ഞു. അപ്പൊ അതായത് ശരിക്കും കേരളത്തിൽ ഇപ്പം നടക്കുന്ന ഒരു ക്യാച്ചിങ് അപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ഈ കോവിഡിന്റെ വ്യാപനത്തിന്റെ ലെവലിലേക്ക് കേരളം ക്യാച്ചപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം കേരളം ഇത്രയും നാളും ഇതിനെ ആ വ്യാപനത്തിന്റെ തോത് കുറച്ചു എന്നതിന്റെ വലിയ ഉദാഹരണം തന്നെയാണത്.
അതിൽ ഇപ്പോൾ ഈ പാൻഡമിക്കിന്റെ കാര്യം പറയുമ്പോൾ ഈ വേരിയന്റ് ഡെൽറ്റ വേരിയന്റിന്റെ കാര്യം കണക്കിലെടുക്കുമ്പോൾ മുൻപുള്ള വേരിയന്റ്, അതായത് മുൻപുള്ള കൊറോണ വൈറസ്, ഈ വേരിയന്റ് ഡെൽറ്റ വേരിയന്റിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിലേക്ക് വരുന്നതിന് മുൻപുള്ള അതേ രീതിയിൽ തന്നെ അല്ലേ ഇപ്പോഴത്തെയും ഒരു പ്രതിരോധ നടപടികൾ തുടരുന്നത്? ഇതിനായിട്ടുള്ള ഒരു പ്രത്യേക നടപടി സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അതിനായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു പരാജയമുണ്ടോ?
സ്വാഭാവികമായിട്ടും കേരളത്തിൽ വേവ് 1 ഉണ്ടായിരുന്ന സമയത്തുണ്ട് അത്രയും തന്നെ ഒരു തീക്ഷണമായിട്ടുള്ള ട്രാക്കിങ്ങും അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റും ഒന്നും ഇപ്പം നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തില് മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ കഴിഞ്ഞ ഫസ്റ്റ് വേവ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ അധികമാണ് ഈ സെക്കൻഡ് വേവിലുള്ള മരണനിരക്ക്. ഓക്കെ, പക്ഷെ അത് സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു പരിധിവരെ ജനങ്ങളുടെ ഇടയിലും ഈ ഒരു ഫാറ്റീഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഈ ഫസ്റ്റ് വേവ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും വളരെ ഭീതിയിലായി, എല്ലാവരും സ്വന്തം മുറിക്കകത്ത് അടച്ചു കൂട്ടി പുറത്തിറങ്ങാണ്ട് ഈ ലോക്ക്ഡൌൺ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത്. അപ്പൊ അതൊക്കെ ഒത്തിരി കേസുകൾ ഡിലേ ചെയ്യാനും ആ അതിന്റെ വേവിന്റെ ഒരു തോത് കുറയ്ക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് വേവ് ഒക്കെ ആയിരുന്നു ഇപ്പോഴും ലോക്ക്ഡൌൺ ഉള്ള ദിവസങ്ങളിൽ പോലും വാക്കൻസി ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ലോക്ക്ഡൌൺ ലംഘിക്കുന്നതും അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഇങ്ങനെയുള്ള മറ്റ് മെഷേഴ്സ് ഒന്നും അതിന്റെ ഇംപ്ലിമെന്റേഷൻ അത്ര സ്ട്രിക്റ്റ് അല്ല കഴിഞ്ഞ വേവിനൊക്കെ വെച്ചത്. അതിന്റെ ഒക്കെ ഒരു പ്രതിഫലനമാണ് കേസുകൾ ഇച്ചിരി കൂടിയിരിക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ 20,000 ഇപ്പൊ ആവറേജ് 20-22,000 കേസുകൾ വെച്ച് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ICU ബെഡ് യൂസേജും അല്ലെങ്കിൽ വെന്റിലേറ്റർ യൂസേജും കോവിഡ് ICU ബെഡ്സിന്റെ കപ്പാസിറ്റി യൂസേജ് ഒക്കെ നോക്കി ഇപ്പോഴും അത് 50% താഴെയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ കേസുകൾ ഒരു 40,000 അല്ലെ 45,000 വരെ ഒക്കെ വന്നാലും കേരളത്തിലെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരില്ല.
എന്നിരുന്നാലും ഇപ്പോൾ അതിന്റെ കേരളം സജ്ജമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോഴും കേരളം സജ്ജമാണ് എന്നതിന് അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വ്യാപനം ഈ ഡെൽറ്റ വേരിയന്റിനെ അതിനെ കാണേണ്ട രീതിയിൽ സമീപിക്കുന്നുണ്ടോ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പലപ്പോഴും സംശയമുള്ളത്. ഇതിനെ പഴയ ഒരു വൈറസ് എന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിലും വളരെ ലാഘവമായിട്ടാണ് ഇതിനെ നേരിടുന്നത്, അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു നേരിടൽ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്?
നമ്മുടെ ലോക്ക്ഡൗൺ മെഷേഴ്സും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ ഒക്കെ റാഷണലൈസേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടുത്തെ ലോക്ക്ഡൗൺ രീതികൾ, ഇവിടെ നടക്കുന്ന പ്രത്യേകിച്ച് പല ദിവസങ്ങളിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് തുറന്നിരിക്കുന്നു, ചില ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അതിനെ ക്ലോസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ചില മാർഗരീതികൾ. അത് അത് ഒട്ടും ശാസ്ത്രീയമല്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ടാം ദിവസം നമ്മളൊരു ഷോപ്പ് തുറക്കുക, അപ്പൊ ആ തുറക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ക്രൗഡിങ് ഉണ്ടാവും. അത് ഒഴിവാക്കി ഇൻഫാക്ട് നമ്മൾ ഷോപ്പിന്റെ ഒക്കെ സർവീസിന്റെ ഒക്കെ ഓപ്പണിംഗ് അവേഴ്സ് നോർമലിലും കൂട്ടി കൊണ്ടുവരുന്ന ഒരു അവസ്ഥ, ആൾക്കാരെ പരമാവധി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ത്രൂ ഔട്ട് ദ ഡേ ഓർ ത്രൂ ഔട്ട് ദ വീക്ക്, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വേണം കൊണ്ടുവരണം. അത് നിലവിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുത. അതുപോലെ ഇപ്പം അതുപോലെ മറ്റ് ലോക്ക്ഡൌണുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രായോഗികമല്ലാത്ത മാർഗനിർദ്ദേശങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളൊക്കെ ഓപ്പൺ എയറിലും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പാർക്കുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കടൽത്തീരത്തോ അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ അതിനൊക്കെ കുറച്ച് റിലാക്സേഷൻ കൊടുക്കാനും ക്ലോസ്ഡ് സ്പേസുകളിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വേണം അതിനെ മാറ്റാൻ. നേരെ മറിച്ച് ഇവിടെ നടക്കുന്നത് കൂടുതലും ഇപ്പം പാർക്കിലേക്കും അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലേക്കും പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇപ്പൊ പല വിദേശ രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡെൽറ്റ ഹൈലി ട്രാൻസ്മിസിബിൾ വേരിയൻസ് ഒക്കെ വന്നപ്പോൾ ഓപ്പൺ എയർ മൂവ്മെന്റ് എൻകറേജ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ അത് ഇവിടെ നടക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ലോക്ക്ഡൌണിന്റെ കാര്യത്തിലും അതുപോലെ വാക്സിനേഷന്റെ കാര്യത്തിലാണെങ്കിലും കൂടുതലും ഇപ്പം വാക്സിനേഷൻ കൂടുതൽ നടക്കുന്നത് 18-45 ഏജ് ഗ്രൂപ്പിലേക്കാണ്. കുറച്ചുകൂടെ മോർ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളൊരു സംഭവം പൂർണ്ണമായിട്ട് നടക്കുന്നില്ല. പക്ഷെ കേരളത്തിന് ഇപ്പോഴും വാക്സിനേഷന്റെ തോത് നോക്കിയാൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒത്തിരി മുമ്പിലാണ് വാക്സിനേഷന്റെ വയ്ക്കൽ. പക്ഷെ വി ക്യാൻ ഇംപ്രൂവ് മോർ. നമ്മളെ തന്നെ ബെഞ്ച് മാർക്ക് ആക്കി നോക്കിയാൽ നമുക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ ഒത്തിരി സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഒരു സാമ്പത്തിക വിദഗ്ധനും അതുപോലെ തന്നെ ഈ ഒരു ആരോഗ്യ രംഗത്ത് ഒരു പഠനവും നടത്തുന്ന അല്ലെങ്കിൽ വിശകലനവും ഒരു ഹെൽത്ത് ഇക്കണോമിസ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മറ്റൊരു മൂന്നാമതൊരു പീക്ക് വരാനുള്ള എല്ലാ മുന്നറിയിപ്പുകളും ഉള്ളതാണ് കേരളത്തിൽ, അത് എങ്ങനെയാണ് കേരളത്തിൽ ഇന്ത്യയിലും? അപ്പോൾ അത് വളരെ ഇതിലും കൂടുതൽ പ്രതിദിന നിരക്കിനുള്ള സാധ്യതയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം അല്ലെങ്കിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്തായി?
ആക്ച്വലി ഇന്ത്യയിലെ സെറോ പ്രവലൻസ് സർവേ സൂചിപ്പിക്കുന്നത് പ്രകാരം 67% ജനങ്ങളിൽ കോവിഡ് ആന്റിബോഡീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് വേവ് അത് സംഭവിക്കുമ്പോൾ ഈ സെക്കൻഡ് വേവിന്റെ അത്രയും തന്നെ രൂക്ഷമാകാൻ സാധ്യതയില്ല എന്നാണ് പല വിദഗ്ധന്മാരുടെയും അഭിപ്രായം. പക്ഷെ കേരളത്തിൽ അത് അല്പം വ്യത്യസ്തമാണ്. കാരണം കേരളത്തിൽ ഇപ്പോഴും 50% ജനങ്ങൾ ഇപ്പോഴും അൺഎക്സ്പോസ്ഡ് ടു ദ വൈറസ്. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തേർഡ് വേവ് കേരളത്തില് ഒരുപക്ഷെ ഈ സെക്കൻഡ് വേവിന്റെ ഒപ്പമോ എങ്കിലും ചിലപ്പോൾ അതിനേക്കാളും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ ഒരു ഈ ഡാറ്റ അനാലിസിസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കേരളത്തിലെ പീക്ക് ഇല്ലെങ്കിൽ ഈ കേസിന്റെ കോവിഡിന്റെ വ്യാപനം അത് ഏത് വേരിയന്റ് ആണെങ്കിലും അത് ഇന്ത്യയിൽ മറ്റുള്ളവർക്കും വന്നതിന് ശേഷം അല്പം ഡിലേഡ് ആയിട്ടാണ് കേരളത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് കുറെ കൂടെ വാക്സിനേഷന്റെ തോത് എത്രയും വേഗം ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്. അപ്പൊ അത് ഉയർത്തുക, അതിനോടൊപ്പം നമ്മുടെ മോണിറ്ററിംഗ് സംവിധാനം സർവൈലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുക, അതുപോലെ ഇവിടുത്തെ ലോക്ക്ഡൌണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ കൂടെ എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്ത് ശാസ്ത്രീയമായ രീതിയിൽ അവ നടപ്പിലാക്കുക. പിന്നെ തീർച്ചയായും നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കുറെ കൂടെ പരമാവധി ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് കിട്ടുന്ന സമയത്ത്. കാരണം തേർഡ് വേവ് കേരളത്തിൽ വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം സെക്കൻഡ് വേവിനേക്കാൾ ചിലപ്പം കുറച്ചുകൂടെ കൂടുതലായി പോയേക്കാം. നമുക്ക് 50% ജനങ്ങൾ ഇപ്പോഴും അൺഎക്സ്പോസ്ഡ് ആയതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള മുൻകരുതലുകൾ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും ഈ സമയം വിനിയോഗിക്കുക. ഇതൊക്കെ ചെയ്യാനുള്ളൂ.
വളരെയധികം നന്ദി ഡോക്ടർ റിജോ എം ജോൺ ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡെലീസ് എന്നെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി നന്ദി. അവിടെയുള്ള എല്ലാ മലയാളികൾക്കും എന്റെ ആശംസകൾ.